SBS റേഡിയോ.
ഓസ്ട്രേലിയയിൽ വിവിധ മലയാളി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ കേരളത്തിൽ നിന്ന് ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ അതിഥികളായി എത്തുന്നു. മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഓണാഘോഷ പരിപാടികളുടെ മുഖ്യ അതിഥി സ്പീഡ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയാണ്. ജിതേഷ് ജി ഇന്ന് SBS മലയാളത്തിനൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ ജിതേഷ് ജി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു, വളരെ സന്തോഷം.
ആദ്യമായിട്ടാണ് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഇവിടുത്തെ ഓണാഘോഷത്തിന്റെ MAV ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആണ് വന്നിരിക്കുന്നത്. എന്തോന്ന് വന്നിട്ട്
വളരെ സന്തോഷം തോന്നുന്നു. വിക്ടോറിയ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ, ഏറ്റവും വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാവ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
അതിന് തന്നെ താങ്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയിലേക്ക് തന്നെ തുടക്കം കടക്കാം. ഒരു സ്പീഡ് കാർട്ടൂണിസ്റ്റ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. സ്പീഡ് കാർട്ടൂണിസ്റ്റ് എന്നുള്ളതുകൊണ്ട് എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
ചിത്രകല ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. ക്രിയേറ്റീവ് ആർട്ടായ ചിത്രകല എങ്ങനെ, ഹൗ ടു പെർഫോം ഇറ്റ് ഓൺ സ്റ്റേജ്, അതെങ്ങനെ രംഗകലയാക്കാം, അതൊരു പെർഫോമിംഗ് ആർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. ചിത്രകല അരങ്ങിലെ മീഡിയമായിരുന്നില്ല. ചിത്രകല ആർട്ട് ഗാലറിയിലും അച്ചടി മാധ്യമത്തിലും ആനിമേഷനിലൂടെ നിന്ന ഒരു മീഡിയത്തെ അരങ്ങിൽ എങ്ങനെ മാജിക്കോ ഡാൻസോ കഥകളിയോ അങ്ങനെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ പോലെ രംഗകലയായി അവതരിപ്പിക്കുന്ന ഒരു കല ആയിട്ട് മാറ്റുക എന്നുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് 1990 ഞാനിത് ചിത്രകലയ്ക്ക് രംഗാവിഷ്കാരം കൊടുക്കുന്നത്. അതിന് പിന്നീട് വരയരംഗം എന്ന് പേരിടുന്നു. വരയരങ്ങിന് ട്രേഡ് മാർക്കും പേറ്റൻറ്റും ഒക്കെ കിട്ടുന്നു. മലയാളത്തിൽ ഉണ്ടായിരുന്നൊരു വാക്കല്ലായിരുന്നു വരയരങ്ങ്, ശബ്ദധാരാവലിയിലെങ്ങും ഉണ്ടായിരുന്ന വാക്കല്ലായിരുന്നു. രണ്ട് ശുദ്ധദ്രാവിഡ പദങ്ങളാണ്. വര ശുദ്ധദ്രാവിഡ പദമാണ്, അരങ്ങ് ശുദ്ധദ്രാവിഡ പദമാണ്. ഈ രണ്ട് ശുദ്ധദ്രാവിഡ പദങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ പുതിയൊരു വാക്കുണ്ടായി, വരയരങ്ങ്.
ഓക്കെ, അപ്പോൾ വരയരങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു സ്പീഡ് കാർട്ടൂണിസ്റ്റ് എന്നൊരു ഒരു ഘടകം അതിൻ്റെ അകത്തും ഉണ്ടല്ലോ. 5 മിനിറ്റിൽ 50 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആളുകളെ വരയ്ക്കുക, ഒപ്പം ജിതേഷ് ജി രണ്ട് കൈകൊണ്ടും ഒരേ സമയത്ത് വരയ്ക്കാൻ കഴിവുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഏതെല്ലാം ഘടകങ്ങളാണ് ആ സ്പീഡ് കാർട്ടൂണിസ്റ്റിനെ പ്രഗത്ഭ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതായിട്ടൊന്ന് പറയാൻ കഴിയുക?
90s ഒരു നമ്മുടെ ഒരു സെർച്ച് എഞ്ചിനുകളിലും സ്പീഡ് കാർട്ടൂണിംഗ് എന്ന് സെർച്ച് ചെയ്താൽ ഒരു വാക്കുപോലും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ സ്പീഡ് കാർട്ടൂണിങ്ങിന് നല്ല പ്രാധാന്യമായി. വരവേഗം മാത്രമല്ല സ്പീഡ് വരയരങ്ങിൻ്റെ, അതിലെ ഒരു പാർട്ട് മാത്രമാണ്, ആ കലാരൂപത്തിലെ ഒരു പാർട്ട് മാത്രമാണ് വരവേഗ വിസ്മയം അല്ലെങ്കിൽ വേഗവര എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പിക്ചോറി സ്പീച്ച്. ആ പിക്ചോറി സ്പീച്ച് മിക്സ്ഡ് വിത്ത് മ്യൂസിക്, പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുള്ള ഇൻഫോർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. ഇൻഫർമേഷൻ ത്രൂ എൻ്റർടൈൻമെൻ്റ് ആണ്. ഇന്ന് ലോകമെമ്പാടും കാഴ്ചയുടെ ഉത്സവം അല്ലെങ്കിൽ കേൾവിയുടെ ഉത്സവം എന്നതിനപ്പുറത്തേക്ക് ചിന്തനയുടെ ഉത്സവമായി കല മാറുന്ന കലമാണ്. അത് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കല, നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്ന കല, അങ്ങനെയുള്ള കലാരൂപം എന്ന നിലയിൽ ഒരു പുതിയ കലാരൂപം എങ്ങനെയൊക്കും എന്നുള്ളതാണ് ആലോചിച്ചത്. സ്പീഡ് കാർട്ടൂണിങ് എന്നാൽ വേഗവരയാണ്. അതായത് ചിത്രകല എങ്ങനെയൊക്കെ സ്റ്റേജിൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. നമ്മളിപ്പം ഒരു ദിവസം മുഴുവൻ എടുത്തുകൊണ്ട് മനോഹരമായൊരു ചിത്രം വരച്ചാൽ അത് ആ ചിത്രം വരച്ച് തീരുന്നവരെ കാണാൻ ആളുണ്ടാവില്ല. ലിയോണാർഡോ ഡാ വിഞ്ചിയെ പോലെയുള്ള ചിത്രകാരന്മാർ ചിത്രങ്ങൾ ലാസ്റ്റ് സപ്പറൊക്കെ വരച്ചത് ഏതാണ്ട് 18 എടുത്തിട്ടാണ്. അത് ഉദാത്തമായ ചിത്രമാണ്. നമ്മളിവിടെ പുതിയ കാലഘട്ടത്തിന് വേഗത ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ലോകപ്രശസ്ത വ്യക്തികളെ അരങ്ങിൽ അതിവേഗത്തിൽ ഇരു കൈകൾ കൊണ്ടും വരച്ച് അവതരിപ്പിക്കുകയാണ്. ഐ മീൻ ആംബിഡെക്സ്ട്രസ് പെർഫോമർ, ദിവ്യഡ് ആംബിഡെക്സ്ട്രസ്. ആസ് യു ഓൾ നോ, ആംബിഡെക്സ്ട്രസ് മീൻസ് എ പേഴ്സൺ ഹു ക്യാൻ ഡ്രോ ആൻഡ് റൈറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്, രണ്ട് കൈകളും ഒരുപോലെ ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നതിലാണ് എൻ്റെ 5 കൊണ്ട് 50 സെലിബ്രിറ്റീസ്.
അപ്പോൾ അതിൽ ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാധാരണ ഒരു കാർട്ടൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമായിട്ട് സമൂഹത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഇൻറോഡ്സ് കൊണ്ടുവരുവാൻ സ്പീഡ് കാർട്ടൂണിങ്ങിലൂടെ സാധ്യമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്?
ഐ യൂസ് ടു സേ വിനേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. ഒരിക്കലും ഞാനൊരു വിന്നറാണെന്ന് അവകാശപ്പെടുകയല്ല, പക്ഷേ എങ്കിലും വിനേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരും ചിത്രം വരയ്ക്കുന്നത് പോലെ ചിത്രം വരച്ചിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജാരവിവർമ്മ ചിത്രം വരയ്ക്കുന്ന അതേപോലെ വേറൊരു രാജാരവിവർമ്മ ഇനി ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ പിക്കാസോ ചിത്രം വരയ്ക്കുന്നത് പോലെ അതേപോലെ ചിത്രം വരച്ചിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഡാവിഞ്ചി ചിത്രം വരയ്ക്കുന്നത് പോലെ അതേപോലെ ചിത്രം വരച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടേതായ ഒരു പന്ഥാവ് വേണം, പുതിയൊരു വഴിത്താര വേണം. അത്തരത്തിലൊരു പുതിയ വഴിത്താര വെട്ടിത്തെളിച്ച് പോകുമ്പോൾ അതിന് കുറേ കൂടെ അതിസാഹസമാണത്. അത് അംഗീകാരം കിട്ടണമെങ്കിൽ വലിയ പ്രയാസം വരും. പക്ഷേ എങ്കിൽ പോലും നമ്മുടേതായ ഒരു കാര്യം, ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോഴാണ് കലയിലൊരു നോവൽറ്റി ഉണ്ടാകുന്നത്. അത്തരം നോവൽറ്റി തേടിപ്പോകലായിരുന്നു വരേരങ്ങ്. എല്ലാവരും, ഒരുപാട് പ്രഗത്ഭരായ ചിത്രകാരന്മാർ, കാർട്ടൂണിസ്റ്റുകൾ കേരളത്തിലുണ്ട്. കേരളത്തെ കാർട്ടൂണിസ്റ്റുകളുടെ ഈറ്റില്ലവെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കാർട്ടൂണിൻ്റെ കുലപതി കായംകുളത്ത് ഇല്ലിക്കുളത്ത് വീട്ടിൽ ജനിച്ച കാർട്ടൂണിസ്റ്റ് ശങ്കരപ്പിള്ള എന്ന ശങ്കർ, ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞു ഡോണ്ട് സ്പെയർ മീ ശങ്കർ, എന്നോട് എന്നെ വെറുതെ വിടരുത് ശങ്കർ എന്ന് പറഞ്ഞ, രാഷ്ട്രം പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ച കാർട്ടൂണി ശങ്കർ ഉൾപ്പെടെയുള്ള പിന്നെ അതിപ്രശസ്തരായ പ്രഗത്ഭരായ കാർട്ടൂണിസ്റ്റുകളുടെ ഇടമാണ് കേരളം. അപ്പം അങ്ങനൊരു ഇടത്തു നിന്ന് അങ്ങനൊരു മലയാളത്തിന് അല്ലെങ്കിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തൊരു കാർട്ടൂണിസ്റ്റ് ആകുമ്പോൾ വലിയ ചലഞ്ചാണ്. കാര്യം ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുട്ടിക്കാലം മുതലേ ആലോചിച്ചു എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് കുട്ടിക്കാലത്ത് സത്യം പറഞ്ഞാൽ ആകാശത്തോട്ട് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വേഗതയേറിയ കാർട്ടൂണിസ്റ്റ് എന്ന് പലരും എന്നെ വിശേഷിപ്പിക്കാറുണ്ട്. ഞാനത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാനും എപ്പോഴും പറയും ലോകത്തെ ഏറ്റവും വേഗതയേറിയ ചിത്രകാരൻ ഞാനല്ല, പിന്നെ ആരെന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയും ആകാശത്തിൻ്റെ നീല ക്യാൻവാസിൽ മിന്നൽ ചിത്രം എഴുതുന്നത് കണ്ടിട്ടുണ്ടോ, ഇടിമിന്നൽ ചിത്രം എഴുതുന്നു. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ഞാൻ ആർക്കുമില്ലാത്ത ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു, മറഞ്ഞിരുന്ന് ഇടിമിന്നൽ ആകാശത്ത് ഇങ്ങനെ അതിവേഗത്തിൽ ചിത്രം വരയ്ക്കുമ്പോൾ അത് വരയ്ക്കുന്നത് എന്തൊക്കെ എന്ന് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ശരിക്കും ഈ സ്പീഡ് കാർട്ടൂണിങ്ങിന് എനിക്ക് പ്രചോദനമായത്.
പ്രശസ്ത സ്പീഡ് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയാണ് SBS മലയാളത്തിൽ സ്പീഡ് കാർട്ടൂണിങ്ങിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കാർട്ടൂണിസ്റ്റുകളുടെ മുൻകാലങ്ങളിലെ ഒരു റോള് സോഷ്യൽ മീഡിയ ട്രോളുകൾ വളരെയധികം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ട്രോളുകൾ വളരെയധികം വിമർശനങ്ങളും മറ്റു കാര്യങ്ങളുമായി നിറഞ്ഞു നിൽക്കുമ്പോൾ കാർട്ടൂണിസ്റ്റുകളുടെ പ്രസക്തി ഇല്ലാതാകുന്നുണ്ടോ?
താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ കാര്യമാണ്. കാര്യം ട്രോളേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു പല കാര്യങ്ങളും. പക്ഷേ കാർട്ടൂണിസ്റ്റിലൊരു എഡിറ്റിംഗ് ഉണ്ട്. കാർട്ടൂണിസ്റ്റ് ഒരാളെയും നശിപ്പിക്കാനല്ല വരയ്ക്കുന്നത്, അതിനെ നന്നാക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യത്തെ വിമർശിക്കുമ്പോൾ തന്നെ വിമർശനം രണ്ട് തരത്തിലുണ്ട്, മണ്ഡനവും ഉണ്ട്. അതുപോലെ വിമർശനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നല്ലതാക്കുക, വിമർശനത്തിലൂടെ നല്ലതാക്കുക. ഇപ്പം ട്രോളർമാർ പലപ്പോഴും നല്ല ഗംഭീരമായ ക്രിയേറ്റീവായിട്ടുള്ള ട്രോളില്ലെന്നല്ല പറയുന്നത്, പക്ഷേ അത് വെറും പൊങ്കാല ഇടല അല്ലെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ, ഡിഫേമിങ് എ പേഴ്സൺ, ആ രീതിയിലേക്ക് ഒരു ഡിഫേമേഷൻ കേസ് വരുന്ന രീതിയിലുള്ള ട്രോളുകളോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ആ നമ്മൾ ആരെ വിമർശിക്കുന്നു, ആ വിമർശിക്കുന്ന ആളുടെ അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ആസ്വാദ്യമായിരിക്കണം വിമർശനമെന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ പൊങ്കാലയിട്ട് നശിപ്പിച്ച് കളയുക, നിലംബരിച്ചാക്കുക എന്നുള്ള ലക്ഷ്യം ഒരിക്കലും ഒരു കാർട്ടൂണിസ്റ്റിനില്ല. പക്ഷേ ട്രോളേഴ്സിൽ ചിലർക്കെങ്കിലും അവർക്ക് വിരോധമുള്ള, അവരുടെ വ്യക്തിപരമായി അവരുടെ നിലപാടുകളോട് യോജിക്കാത്ത വ്യക്തികളെ എങ്ങനെ നശിപ്പിച്ച് കളയാം എന്നുള്ള ലക്ഷ്യത്തോടെ ട്രോൾ ഇറങ്ങുന്നുണ്ട്. കാർട്ടൂണിൻ്റെ പ്രസക്തി, പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പ്രസക്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. കാരണം ഏറ്റവും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ളൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കേരളീയ സമൂഹം. പക്ഷേ അത് മാറി വരികയാണ്. പൊളിറ്റിക്കൽ കാർട്ടൂണിലുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആർ കെ ലക്ഷ്മണനെ പോലുള്ള ലോകപ്രശസ്തരായ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പൊളിറ്റിക്കൽ കാർട്ടൂണിന് സംഭവിച്ചിരിക്കുന്ന കാര്യം, പൊളിറ്റിക്സിൽ താല്പര്യമില്ലാത്തൊരു ജനത വന്നു. ഇന്ത്യ, ആസ് വി ഓൾ നോ, ഇന്ത്യ ഇസ് ദി ബിഗ്ഗസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള സംഭവം, എല്ലാവരും രാഷ്ട്രീയത്തിൽ കൊടി പിടിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ രാഷ്ട്രീയ അവബോധം എപ്പോഴും ഉള്ള ഒരു സമൂഹത്തിലേ അത് നോക്കുകയുള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരെന്നറിയാത്ത ഇന്ത്യൻ പ്രസിഡന്റ്, ആരെന്നറിയാത്ത രാംനാഥ് കോവിന്ദ് എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത, അതല്ലെങ്കിൽ ഇന്ത്യയെ ഭരിക്കുന്നത് ആരെന്നറിയാത്ത അങ്ങനെ ഒരു പുതിയ തലമുറ ഇന്ത്യയിലുണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം, പ്രൊഫഷണലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, എനിക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണാൻ താല്പര്യമില്ലാത്ത അങ്ങനൊരു സമൂഹം ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ പൊളിറ്റിക്കൽ നല്ല നിലവാരമുള്ള പൊളിറ്റിക്കൽ കാർട്ടൂൺ ആസ്വദിക്കപ്പെടാതെ പോകും. പക്ഷേ സ്പീഡ് കാർട്ടൂണിങ്ങിന് അങ്ങനൊരു പ്രശ്നം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കാർട്ടൂൺ എന്ന് പറയുന്ന കല പുതിയ തലമുറയുടെ കല തന്നെയാണ്. വട്ട് ഇസ് ലാംഗ്വേജ് ഓഫ് ന്യൂ ജനറേഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഐ വുഡ് സേ ഇറ്റ്സ് സി പ്ലസ് ലാംഗ്വേജ്. വട്ട് ഡു മീൻ ബൈ സി പ്ലസ് ലാംഗ്വേജ്? ഇസ് ഇറ്റ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ്? നോ, നോട്ട് അറ്റ് ഓൾ. ദി വേർഡ് സിനിമ സ്റ്റാർട്സ് വിത്ത് സി, ദി വേർഡ് ക്രിക്കറ്റ് സ്റ്റാർട്സ് വിത്ത് സി, ദി വേർഡ് കമ്പ്യൂട്ടർ സ്റ്റാർട്സ് വിത്ത് സി, ദി വേർഡ് ചാറ്റിംഗ് സ്റ്റാർട്സ് വിത്ത് സി, ദി വേർഡ് കാർട്ടൂൺ സ്റ്റാർട്സ് വിത്ത് സി. അങ്ങനെ സിയിൽ ആരംഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സിനിമ, ക്രിക്കറ്റ്, കാർട്ടൂൺ, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ പുതിയ തലമുറ വളരെ അഡിക്റ്റഡ് ആണ്.
ഇനി ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു
കാർട്ടൂൺ ഏതാണ് താങ്കൾ വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സന്ദർഭം ഏതാണ്?
ചില മുഖങ്ങൾ വരയ്ക്കാൻ വലിയ പ്രയാസമാണ്, ചില മുഖങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് ഒരുപാട് സൗന്ദര്യമുള്ള മുഖങ്ങൾ വരയ്ക്കാൻ പ്രയാസമെന്ന് ചിലപ്പം പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം ഇന്ദിരാഗാന്ധി നല്ല സുന്ദരിയായ രാഷ്ട്രീയ നേതാവായിരുന്നു, വരയ്ക്കാൻ എളുപ്പമാണ്. രാഹുൽ ഗാന്ധിയെ വരയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. മോഹൻലാലിനെ വളരെ എളുപ്പമാണ്, പക്ഷേ മമ്മൂട്ടിയെ വരയ്ക്കാൻ നല്ല പ്രയാസമുണ്ട്. അങ്ങനെ ചിലപ്പോൾ അത് സൗന്ദര്യത്തിൻ്റെ നല്ല മാനദണ്ഡം. ചില മീശ, ചില മൂക്കിൻ്റെ പ്രത്യേകത, കഷണ്ടി, ഇങ്ങനെയൊക്കെയുള്ള മുടിയുടെ സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ലക്ഷം മാനവരുണ്ടെന്നാലും ലക്ഷണമൊത്ത അവർ ഒന്നോ രണ്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ചില ലക്ഷണമൊത്ത മുഖങ്ങൾ പെട്ടെന്ന് വരയ്ക്കാനൊക്കും.
ഇതിൽ വരും ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലുള്ള മലയാളി സമൂഹത്തിന് താങ്കളുടെ വരയരങ്ങും അതുപോലെ തന്നെ സ്പീഡ് കാർട്ടൂണിങ്ങും വലിയൊരു ഒരു അനുഭവം തന്നെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഇത്രയും നേരം എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്.
വളരെ സന്തോഷം. താങ്കളെ കാണാൻ കഴിഞ്ഞതും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. എല്ലാ പ്രവാസി മലയാളികൾക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം, ഓണാശംസകൾ.
Enjoy more stories in your language by visiting sbs.com.au.